ദൈവനാമത്തിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവമക്കളുടെ ക്രിസ്തീയ വിശ്വാസികളുടെ അധികാരത്തോടുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളോടുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ റെസ്പോൺസ്? അത് സഭയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഭരണത്തിലാണെങ്കിലും എല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ വിശദമായിട്ട് പറഞ്ഞു. അതിന്റെ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ റെസ്പോൺസ് എന്നുള്ളത് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഒരു സഹോദരൻ, നമ്മുടെ സഭയിലുള്ളതല്ല, പുറത്തുനിന്നുള്ളൊരു സഹോദരൻ, പല ഡൌട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല. എന്നാൽ ഒരു കാര്യം, ഒരു കറക്ഷനായിട്ട് ഒരാൾ, ഒരു സഹോദരൻ പറഞ്ഞു, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അതോട് ആഡ് ചെയ്യാണ്. നമ്മളുടെ മുകളിൽ വെച്ചിരിക്കുന്ന അധികാരങ്ങളെ നമുക്ക് അനുസരിക്കാതിരിക്കാനായിട്ടുള്ള ഒരു എക്സെപ്ഷൻ ബൈബിളിൽ എപ്പോഴുമുണ്ട്. ആ എക്സെപ്ഷൻ നമ്മൾ ആ കാര്യത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരികളെ അനുസരിക്കാതിരിക്കാനായിട്ടുള്ള പ്രൊവിഷനുള്ളൂ. നമ്മൾ ആ അധികാരത്തിന്റെ കീഴിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പുറത്തു വരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ അത് ഉപയോഗിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഒരു അധികാരത്തിന് കീഴിലായിരിക്കുമ്പോൾ നമ്മൾക്ക് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം വെച്ചിരിക്കുന്ന ഓപ്ഷൻ. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ കൂടി സാധിച്ചെടുക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. എവിടെയാണ് നമുക്കത് വയലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യം.
ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു.
അവിടെ മനുഷ്യരെ അല്ല അനുസരിക്കേണ്ടത്, അവിടെ അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. നേരെ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടത്, ദൈവിക നിയമങ്ങൾ, ദൈവിക പ്രിൻസിപ്പിളുകൾ അത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ദൈവത്തെയാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടുകയും ദൈവത്തെയാണ് അനുസരിക്കുകയും ചെയ്യുന്നത്. അതും എല്ലായിടത്തും അപ്ലിക്കബിളാണ്, ഒരേപോലെ. അത് ദൈവസഭയിലും അപ്ലിക്കബിളാണ്, ഭവനത്തിലും അപ്ലിക്കബിളാണ്, ഓഫീസിലും അപ്ലിക്കബിളാണ്, ഗവൺമെന്റ് അതോറിറ്റിയിലും അപ്ലിക്കബിളാണ്. എവിടെ ദൈവവചനം വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മളുടെ അടുത്ത് പറയാനായിട്ട് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ, അവിടെ നമുക്ക് ദൈവത്തെയാണ് അനുസരിക്കുന്നത്, മനുഷ്യനെയല്ല. അല്ലാത്ത എല്ലാ സാഹചര്യത്തിലും ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, ഒരു ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യമാണ്, അത് ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ എന്തായിരുന്നു ലാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചത്? കഴിഞ്ഞ അങ്ങേ ആഴ്ച ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ സമ്പൂർണമായിട്ടുള്ള യാഗത്തെ പറ്റിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരമാകുന്നതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചു. എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണം സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരമാവും? എന്താണ് നമ്മൾ ചിന്തിച്ചത്? എന്തായിരുന്നു അതിന്റെ കാരണമെന്നാണ് നമ്മൾ ചിന്തിച്ചത്? പറയാമോ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരമാകുന്നത്? എല്ലാ കാലത്തും എല്ലാ സമയത്തും ജീവിക്കുന്ന എല്ലാവരുടെയും പാപത്തിന് പരിഹാരമാകുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് നമ്മൾ ചിന്തിച്ചത്? അതിന്റെ പ്രധാന കാരണം എന്താണ്? അത് എറ്റേണൽ സാക്രിഫൈസ് ആണ്. എറ്റേണൽ സാക്രിഫൈസ് എന്നുള്ളതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പറ കേട്ടവർ പറഞ്ഞു, ഞാനത് ഒരു നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പറയുന്നത്. എറ്റേണൽ സാക്രിഫൈസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് എറ്റേണൽ സാക്രിഫൈസ് ആകുന്നത്? പറഞ്ഞു, അറിയാവുന്നവർ പറഞ്ഞു, ഇല്ലെങ്കിൽ കേട്ടവർ പറഞ്ഞു. ആ അത് എറ്റേണിറ്റിയിൽ നടന്നതുകൊണ്ടാണ് അത് എറ്റേണൽ സാക്രിഫൈസ് ആകുന്നത് അല്ലെ. ഭൂമിയിലാണ് യേശു ക്രിസ്തുവിന്റെ ശാരീരിക മരണം നടക്കുന്നതെങ്കിലും ആ സാക്രിഫൈസ് നടക്കുന്നത് അത് എറ്റേണിറ്റിയിലാണ്. എറ്റേണിറ്റിയിൽ ഇല്ലെങ്കിൽ സ്വർഗത്തിൽ, സ്വർഗത്തിൽ എവിടെയാണ് അത് നടക്കുന്നത്? സ്വർഗത്തിൽ എവിടെ നടക്കുന്നതെന്നും പറഞ്ഞു. അതിന്റെ പഴയ നിയമ നേരിൽ നമ്മൾ ചിന്തിച്ചു, പുതിയ നിയമ റിയാലിറ്റി നമ്മൾ ചിന്തിച്ചു. എവിടെയാണ്? ആ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം യാഗമായിട്ട് അർപ്പിക്കപ്പെടുമ്പോൾ പഴയ നിയമത്തിൽ ഭൗമീയ കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്റെ രക്തവുമായി മഹാപാപ പരിഹാര ദിനത്തിൽ അതിന്റെ ഉള്ളിൽ കടന്ന് രക്തം കൃപാസനത്തിൽ തളിക്കുമ്പോൾ ഇസ്രായേൽ സർവസഭയുടെയും പാപത്തിന് പരിഹാരമാകുന്നത് പോലെ യേശുക്രിസ്തു എന്ന നിത്യകുഞ്ഞാടന്റെ നിഷ്കളങ്കമായ രക്തം നിത്യതയിൽ, ഇല്ലെങ്കിൽ എറ്റേണിറ്റിയിൽ, സ്വർഗത്തിൽ, വിശുദ്ധ കൂടാരത്തിൽ, കൃപാസനത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ അത് നിത്യയാഗമായി തീരുന്നു. അതിൽ കൂടി നിത്യമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അത് വാക്യങ്ങൾ അത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എബ്രായർ അവിടെ പറയാണ് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, എന്നാൽ ക്രിസ്തു വന്നത് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലായി എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ് അത് നമുക്ക് ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ് നിത്യാത്മാവിനാൽ. ഇത് യേശുക്രിസ്തുവിന്റെ രക്തം എങ്ങനെയാണ് ഒരു എറ്റേണൽ സാക്രിഫൈസ് ആവുകയും എങ്ങനെയാണ് എല്ലാ കാലത്തും വിശ്വസിക്കുന്നവർക്ക് അതിൽ കൂടിയുള്ള എറ്റേണൽ ഇൻഹെറിറ്റൻസ് ലഭിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അവിടെ പറയുകയാണ് അത് എറ്റേണൽ ബൈ എറ്റേണൽ സ്പിരിറ്റാണ്, അതൊരു എറ്റേണൽ സാക്രിഫൈസ് ആണ്, അതുവഴി ഒരു എറ്റേണൽ ഇൻഹെറിറ്റൻസ് നമുക്ക് ലഭിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. നേരെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ഒരു എറ്റേണൽ റിഡംഷൻ ലഭിക്കുന്നു, എറ്റേണലായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകുന്നു. അത് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു നിത്യാവകാശം, എറ്റേണൽ ഇൻഹെറിറ്റൻസ് ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ലഭിക്കുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. നേരം അതാണ് ആ എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി, യേശുക്രിസ്തുവിന്റെ എറ്റേണൽ സാക്രിഫൈസിൽ കൂടി ദൈവമക്കൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊരു വ്യക്തിക്ക് അറിഞ്ഞില്ല എങ്കിൽ ആ വ്യക്തിക്ക് ആ കാര്യങ്ങൾ പ്രാപിക്കാനും കഴിയത്തില്ല. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകും. യേശുക്രിസ്തു ഒരു പുതിയ ഉടമ്പടിയുടെ മീഡിയേറ്റർ ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉടമ്പടി സ്ഥാപിച്ചു, ഒരു കോൺട്രാക്ട് യേശുക്രിസ്തു അതിന്റെ മധ്യസ്ഥനായി തീർന്നു. ആ മധ്യസ്ഥനായി തീർന്നു എങ്ങനെയാണെന്നുള്ളത് താഴെ പറഞ്ഞിട്ടുണ്ട്. മരിച്ച ശേഷമാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി, ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിൽപ്പത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഒരു കോൺട്രാക്ട്. അത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ അത് കോൺട്രാക്ട് എഴുതിയ വ്യക്തി, അല്ലെങ്കിൽ വിൽപ്പത്രം എഴുതിയ ഒരാളുടെ ആ വിൽപ്പത്രത്തിലുള്ളത് അടുത്ത ആൾക്കാർക്ക് ഒരു ഇൻഹെറിറ്റൻസ് ആയിട്ട് ലഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആ വിൽപ്പത്രം എഴുതിയ ആള് മരിക്കുമ്പോഴാണ് അടുത്ത ആൾക്കാർക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പുതിയ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ആ പുതിയ ഉടമ്പടി പ്രാബല്യത്തിൽ വരികയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു കർത്തൃമേശയുടെ സമയത്ത് പറഞ്ഞിരിക്കുന്നത് എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ബ്ലഡ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം, അല്ലെങ്കിൽ ജീവൻ, ആ ജീവൻ ആണ് പുതിയ ഉടമ്പടിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ രക്തം നിത്യതയിൽ, നിത്യകൂടാരത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ അവിടെ വെച്ചാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. ആ പുതിയ ഉടമ്പടിയിൽ കൂടി എറ്റേണൽ ഇൻഹെറിറ്റൻസ് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെടുക. എന്നാൽ ആ എറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആ ഉടമ്പടി വായിച്ചെങ്കിൽ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെ, അതാണ് പഴയ ഉടമ്പടിയെ പറ്റി അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയാണ് പഴയ ഉടമ്പടിയും സ്ഥാപിച്ചത്, ആദ്യ ഉടമ്പടിയും സ്ഥാപിച്ചത് രക്തം കൂടാതെയല്ല. എന്നാൽ എല്ലാ ഉടമ്പടിയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് രക്തം ചൊരിഞ്ഞിട്ടാണ്. കാരണം എന്താണ്? രക്തത്തിൽ ജീവനുണ്ട് എന്നുള്ളതാണ് പഴയ നിയമത്തിലെ പറഞ്ഞിരിക്കുന്നത്. രക്തം ചൊരിയുമ്പോൾ മാത്രമാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. പഴയ ഉടമ്പടി ദൈവം ചെയ്തപ്പോഴും അവിടെ രക്തം കൊണ്ടാണ്. അതാണ് പത്തൊമ്പതാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പന വെക്കുകയും ജനത്തോട് പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച ഉടമ്പടിയുടെ രക്തം എന്ന് പറഞ്ഞു. പഴയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നതും പഴയ ഉടമ്പടിയിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പഴയ ഉടമ്പടിയിലുള്ളവർക്ക് ലഭിക്കുന്നതും ഈ രക്തം ചൊരിഞ്ഞ് ആ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ്. ആ കോൺട്രാക്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ആ പഴയ ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അവർക്ക് ലഭിക്കും. എന്നിട്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ സ്വർഗത്തിലുള്ളവരുടെ പ്രതിബിംബങ്ങളെ ഈ വേഗയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യമെങ്കിൽ സ്വർഗീയോ ആവയ്ക്കോ ഇതിനേക്കാൾ നല്ല യാഗങ്ങൾ, അന്നേരം പ്രതിബിംബങ്ങൾ പ്രതിബിംബമായ നിഴലായ ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലാണ് പഴയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ യഥാർത്ഥമുള്ള പുതിയ ഉടമ്പടി യഥാർത്ഥമായിട്ടുള്ള കുഞ്ഞാടായിട്ടുള്ള നിത്യകുഞ്ഞാടായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ രക്തം നിത്യതയിൽ അർപ്പിക്കപ്പെടുമ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. എന്നിട്ട് പറഞ്ഞ മഹാപുരോഹിതൻ ആണ്ടുതോറും മഞ്ഞരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പഴയ ഉടമ്പടിയിൽ ആണ്ടുതോറും യാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയും യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പുതിയ ഉടമ്പടിയിൽ ആണ്ടുതോറും യാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാത്തത്? അതിന്റെ കാരണം മുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്, അത് എറ്റേണലായിട്ട് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ളതാണ്. എല്ലാ കാലത്തെയും ആൾക്കാരുടെ പാപങ്ങളെ മോചിക്കുവാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മഹാപുരോഹിതൻ ആണ്ടുതോറും രക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ അവൻ ലോകസ്ഥാപനം മുമ്പുതൽ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസ്ഥാനത്തെങ്കിൽ അല്ലെങ്കിൽ കാലസമ്പൂർണതയിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ അതുവരെയുള്ള എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ ഈ പാപപരിഹാര യാഗത്തിൽ കൂടി, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ കൂടി, അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ അർപ്പിച്ച തന്റെ രക്തത്തിൽ കൂടി എന്തൊക്കെയാണ്, എന്താണ് ഈ വിശ്വാസികൾക്ക് ലഭിക്കുന്ന എറ്റേണൽ ഇൻഹെറിറ്റൻസ്? എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്? പഴയ നിയമത്തിലുള്ളവർക്ക്, ആ ഉടമ്പടിയിൽ പ്രവേശിച്ചവർക്ക് അവർക്ക് അവരുടെ ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് വായിക്കാം. ആവർത്തന പുസ്തകം അതിന്റെ 28-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പഴയ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നവർക്കുള്ള ഇൻഹെറിറ്റൻസ് പറയുന്നുണ്ട്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതെല്ലാം ഭൗതികമായ നന്മകളാണ്. 15 മുതൽ അതിന്റെ 65 വരെയുള്ള വാക്യങ്ങളിൽ അത് വയലേറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും പറയുന്നുണ്ട്. ന്യായപ്രമാണം വയലേറ്റ് ചെയ്യുന്നവർക്കുള്ള ശാപവും. പഴയ ഉടമ്പടിയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പഴയ നിയമ ഉടമ്പടിയിൽ എന്തൊക്കെ ലഭിക്കുമെന്നുള്ളത് പഴയ ഉടമ്പടിയിലുള്ള കോൺട്രാക്ട് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. പുതിയ ഉടമ്പടിയിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് എഴുതുകയാണ്. ദൈവമക്കൾക്ക് വേണ്ടി തന്റെ രക്തത്താൽ ഒരു കോൺട്രാക്ട് എഴുതി സീൽ ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ആ കോൺട്രാക്ട് പ്രാബല്യത്തിൽ വന്നു, എസ്റ്റാബ്ലിഷ് ആയി. അതുവരെ അത് പ്രാബല്യത്തിൽ വന്നില്ലായിരുന്നു. അതിനുശേഷം ഒരു വ്യക്തിക്ക് ആ പ്രാബല്യത്തിൽ വന്ന ആ കോൺട്രാക്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അത് അനുഭവിക്കാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? അതിനാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ ട്രാൻസാക്ഷനാണ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അനുഭവിക്കാനായിട്ട് കഴിയും. ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് ആ കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്നേരം വിശ്വാസത്താൽ അനുഭവിക്കണമെങ്കിൽ തന്നെ അതിനു മുമ്പ് നമുക്ക് അറിയണം എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വിശ്വാസിക്ക്, ഇല്ലെങ്കിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കെല്ലാം എന്തൊക്കെയാണ് അതിൽ ദൈവം വെച്ചിരിക്കുന്ന ഇൻഹെറിറ്റൻസ് എന്നുള്ളത്. അതറിയാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് മീറ്റിംഗിലുള്ള കുട്ടികളത് പറയുന്നു, യോഹന്നാൻ, ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു, ഞാൻ വീണ്ടും വലിയ ആൾക്കാരൊന്നും ചോദിക്കാം, സുവിശേഷം അപ്പോസ്തലന്മാർ എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? പ്രത്യേകിച്ച് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത് അറിയാമോ? എന്തുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്? എന്റെ കാരണം എന്താ? സഹോദരന്മാരിൽ ആർക്ക് പറയാം? ഞാൻ ഈ സൺഡേ സ്കൂൾ പിള്ളേരോട് ചോദിക്കുമ്പോൾ വിചാരിക്കും ഇത് സൺഡേ സ്കൂൾ പിള്ളേർക്ക് അറിയാൻ വയ്യാത്തതാണ്, പിന്നീട് മനസ്സിലാവുന്ന ഇത് ബാക്കി ആർക്കും അറിയാത്തതുകൊണ്ടാണ് അവർക്കും അറിയാത്തത്. എന്തിനാണ് യോഹന്നാൻ തന്റെ തന്റെ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം എന്താ? എന്തിനാ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് അറിയോ? അത് യോഹന്നാൻ പറയുന്നുണ്ട് എന്താണ് കാരണം എന്നത്. എന്താണ് പറഞ്ഞു അറിയാവുന്നവർ പറഞ്ഞു, സഹോദരന്മാർ പറയുന്നില്ലെങ്കിൽ സഹോദരന്മാരുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ മനസാന്തരപ്പെടാന്നുള്ള സ്പെസിഫിക് കാരണം എഴുതുന്നത്. സഹോദരന്മാർക്ക് അറിയത്തില്ലെങ്കിൽ സഹോദരിമാരിലേക്ക് പോകാം. അറിയാവുന്നവർ ആരെല്ലാം ഉണ്ടോ പറഞ്ഞു? ഓക്കെ, സഹോദരിമാരിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ്? എവിടാണ് യോഹന്നാന്റെ സുവിശേഷം? അതിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ എന്തിനു യോഹന്നാൻ സുവിശേഷം എഴുതി എന്ന് എഴുതി പറയുന്നുണ്ട്. എന്താണ് യോഹന്നാൻ സുവിശേഷം എഴുതി? ഞാൻ ഒരു കാര്യം കേട്ടെ, ഈ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സുവിശേഷം എന്നുള്ള മലയാള വാക്കിന്റെ അർത്ഥം കേട്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം, ഗുഡ് ന്യൂസ് എന്നാണ് അല്ലേ, ഗോസ്പൽ എന്ന. ഈ സുവിശേഷം എന്തിനാണ്? ഈ ഗുഡ് എന്താണ് ആ ഗുഡ് ന്യൂസ്? എന്താണ് ആ സുവിശേഷം? എന്താണ് ഇത്ര സന്തോഷമുള്ള വാർത്ത? കാറും വീടും ഒക്കെ കിട്ടുമെന്നുള്ളതാണോ സന്തോഷമുള്ള വാർത്ത? ഇല്ലെങ്കിൽ ജോലി പ്രൊമോഷൻ കിട്ടുമെന്നുള്ളതാണോ സന്തോഷമുള്ള? എന്താണ് സുവിശേഷം? അവിടെ 30-31 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്ക് അങ്ങ് ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നേരെ യോഹന്നാൻ പറയുകയാണെങ്കിൽ സുവിശേഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ എഴുതാതെയും വിട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു ചെയ്തതും ചെയ്തതായിട്ടുള്ള ഒരേ കാര്യങ്ങൾ എഴുതാതെ വിട്ടിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. ഇതെല്ലാം എഴുതിയത് എന്തിനാണ്? ഇതെല്ലാം എഴുതിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതെല്ലാം വായിച്ചിട്ട് എന്താണ്? യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും നിങ്ങൾ എഴുതി. ജീവൻ ഒരു വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം യോഹന്നാൻ എഴുതി. സുവിശേഷം ആക്ച്വലി അത് അവിശ്വാസികളായിട്ടുള്ള വ്യക്തികൾക്കാണ്. അവിശ്വാസികളായിട്ട് ജീവനില്ലാത്ത വ്യക്തികൾ സുവിശേഷം വിശ്വസിച്ച് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് അവന്റെ നാമത്തിൽ പാപമോചനം എന്നുള്ളതാണ് യോഹന്നാൻ ലോക്കോസിന്റെ സുവിശേഷം അവന്റെ അവസാനത്തെ അധ്യായത്തിൽ എഴുതി. അവന്റെ നാമത്തിൽ പാപമോചനവും പ്രസംഗിക്കണമെന്നാണ്. യേശു ക്രിസ്തു വിശ്വസിക്കുന്നതോടുകൂടി പാപമോചനവും, അതോടുകൂടി ഒരു വ്യക്തിക്ക് നിത്യജീവനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം എഴുതിയത്. ഓക്കെ, സഹോദരന്മാരുടെ അടുത്ത ചോദ്യം, യോഹന്നാൻ ലേഖനം എഴുതിയത് എന്തിനാണ്? സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒന്ന്, യോഹന്നാൻ എഴുതുന്നതിന്റെ കാരണമാണ്. ഒന്നാമത്തെ ലേഖനം യോഹന്നാൻ എന്തിനാണ് എഴുതിയത്? പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവർക്കാണ് ലേഖനങ്ങൾ എഴുതുന്നത്. പക്ഷെ എന്തിനാണ് ലേഖനം എഴുതിയത്? യോഹന്നാൻ ലേഖനം എഴുതിയതിന് ഒരു സ്പെസിഫിക് ഉദ്ദേശമുണ്ട്. ഒന്ന്, യോഹന്നാൻ എന്തിനാണ് എഴുതിയത്? ഏത് വാക്യമുണ്ട് കറക്റ്റായിട്ട്? എന്തിനാണ് യോഹന്നാൻ ലേഖനം എഴുതിയത്? ഒന്ന്, യോഹന്നാൻ എഴുതിയത് ഈ എല്ലാ ഇതിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും എഴുതുന്നത് എന്താ പറഞ്ഞു? കറക്റ്റ്, അത് സന്തോഷം പൂർണ്ണമാനാണ് എഴുതിയത്. ഒരു കാര്യം, വേറൊരു കാര്യവും കൂടുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം, അതെ, യോഹന്നാന്റെ 1:4 പറയുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാവാൻ ഇത് ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ യോഹന്നാൻ അതിന് വേറൊരു കാരണം പറയുന്നുണ്ട്. അതിന്റെ 13-ാമത്തെ അവസാനത്തെ അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങൾ, 11-ാമത്തെ
ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്,
ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അടുത്ത വാക്യം,
ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതാണ്.
ഇത് നമ്മൾ വ്യത്യാസം നിങ്ങൾക്കറിയാമോ? ഞാൻ സബ്ജക്റ്റിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ലേഖനം എഴുതിയതും സുവിശേഷം എഴുതുന്നതും നമ്മളെ വ്യത്യാസവും അതിന്റെ ഉദ്ദേശവും അറിയാമോ? സുവിശേഷം എഴുതുന്നത് അവിശ്വാസികൾക്കാണ്. ആ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട്, എന്നാൽ അത് എഴുതുന്ന അവിശ്വാസികൾക്കാണെന്ന് ഉറപ്പാണ്, വിശ്വസിക്കാത്തവരത്താണ്, ഇല്ലെങ്കിൽ അതുവരെ വിശ്വസിച്ചിട്ടില്ലാത്തവരത്താണ്. നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനാണ് അത് എഴുതുന്നത്. എന്നാൽ അങ്ങനെ ജീവൻ ഉണ്ടായ വിശ്വാസികളുടെ തന്നെ ലേഖനം എഴുതുന്നത്. ആ ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ജീവനുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുന്നത് എന്താണ് എഴുതുന്നത്? അതിന്റെ കാര്യം എന്താണ്? അവിടെ പറയാണ്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. രണ്ടുദ്ദേശമുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവർ സുവിശേഷം കേട്ട് വിശ്വസിച്ചവർക്ക് ജീവനുണ്ടാവണം. വിശ്വസിച്ച് ജീവനുണ്ടായവർ എന്തറിയണം? അവർ അറിയണം ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങളറിയണം. ഈ അടുത്ത ചോദ്യം, ഈ ജീവൻ ഉണ്ട് എന്നുള്ളതും ജീവൻ ഉണ്ട് എന്ന് അറിയുകയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? ഒരു കാര്യം എനിക്കുണ്ട് എന്നുള്ളതും ആ കാര്യം ഉണ്ട് എനിക്ക് ഞാൻ അറിയുകയും ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ ബാങ്കിൽ 1 കോടി രൂപ ഇല്ല, ഉണ്ട് എന്നുള്ളതും ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? ആ, എന്നിട്ട് എന്റെ ബാങ്കിൽ 1 കോടി രൂപയുണ്ട്, എനിക്കത് അറിയില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും? ഞാൻ പരമദരിദ്രനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കും അല്ലേ, ഭിക്ഷക്കാരനായിട്ട് ജീവിക്കും. എന്നാൽ എന്റെ ബാങ്കിൽ 1 കോടി രൂപയുണ്ട് ഉണ്ട്, അത് ഞാൻ അറിയുകയും കൂടെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനത് എന്റെ ATM കാർഡുമായിട്ട് പോയി എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാനത് പൈസ എടുക്കും. പൈസ എടുത്ത് ഞാൻ ഉപയോഗിക്കും. ഞാൻ ജീവിക്കുന്നത് ഒരു റിച്ച് ആളായിട്ടായിരിക്കും ജീവിക്കുന്നത്. ഞാനൊരു ദരിദ്രനെ പോലെ ജീവിക്കത്തില്ല. ഞാനത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്റെ കാര്യം ഒന്നറിയാമോ? അനേക വിശ്വാസികൾ അവിശ്വാസികളുടെ കാര്യമല്ല പറഞ്ഞു, വിശ്വാസികൾ ജീവിക്കുന്നത് ദരിദ്രരായിട്ടാണ്, പരമദരിദ്രരായിട്ടാണ് ജീവിക്കുന്നത്. ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവർക്ക് അറിയില്ല. പഴയ നിയമത്തിൽ വാക്യമുണ്ട്, പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകും, വിതൗട്ട് നോളജ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവിതമാണ്. അനേക വിശ്വാസികൾ ദരിദ്രരാണ്, പരമദരിദ്രരാണ്. ക്രിസ്തുവേശുള്ള യാതൊരു നന്മയും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് FS ലേഖനം 1:3 പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിൽ ഉവ് എന്നാണെന്ന് കൊരിന്ത്യലേഖനം പറയുന്നു. നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു ദരിദ്രനായി തീർന്നു എന്ന് കൊരിന്ത്യലേഖനം പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും വിശ്വാസികൾ ദരിദ്രരായിട്ട് ജീവിക്കുന്നു. പണത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, പണത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഇഷ്ടം പോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദരിദ്രരാരുമില്ല, മിക്കവാറും പേരും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ. പക്ഷേ അനേകർ ആത്മീയ ദരിദ്രരാണ്, അവർക്ക് ആത്മീയ സന്തോഷമില്ല, ഡിസ്കറേജ്ഡ് ആണ്, പാപത്താൽ പരാജയപ്പെട്ടവരാണ്, പാപം കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, സാക്ഷ്യം പറയാൻ ശക്തിയില്ലാത്തവർ, ഒരാളെ എൻകറേജ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ടില്ലാത്തവർ. ഞാൻ പറയുന്നത് റിയാലിറ്റിയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? യോഹന്നാൻ പറയാണ്, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഞാൻ ഇത് എഴുതുകയാണ്, എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കൊണ്ടുവന്നും സന്തോഷം പൂർണ്ണമാകുവാനായിട്ടും. ഇതൊക്കെ എന്തുകൊണ്ട് ആൾക്കാർക്ക് അറിയുന്നില്ല? കാരണം ആൾക്കാർക്ക് അറിയില്ല ഈ കോൺട്രാക്ടിൽ എന്താണ് ദൈവം ക്രിസ്തുയേശുവിന്റെ രക്തത്തിൽ കൂടി, യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി, ക്രൂശിലെ മരണത്തിൽ കൂടി എന്തൊക്കെയാണ് ദൈവം ഒരു വ്യക്തിക്ക്, ആ പുതിയ ഉടമ്പടിയിൽ പ്രവേശിച്ച വ്യക്തികൾക്ക് ദൈവം വെച്ചിരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. പലർക്കും അറിയാത്തതിന്റെ കാരണം, ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പലർക്കും സ്പിരിച്വൽ ഡിസയേഴ്സ് അതുമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. എന്നിട്ട് പറയാണ്, ഇത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ പറ്റി അത് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു എന്നൊരു അടുത്ത വാക്യം പറയാണ്, അവൻ തേജസ് യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. എന്നാലും യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി, യേശു ക്രിസ്തുവിന്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് ഒഴിച്ചതിൽ കൂടി, പുതിയ ഉടമ്പടി സ്ഥാപിച്ചതിൽ കൂടി, പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് അനേക സ്പിരിച്വൽ ബ്ലെസ്സിംഗ്സ് ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ റെഡിയായിട്ടിരിക്കുകയാണ്. പലരും ഈ കോൺട്രാക്റ്റിലേക്ക് പ്രവേശിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ട് പ്രവേശിച്ചില്ല. പ്രവേശിച്ച പലർക്കും എന്തൊക്കെയാണ് ഈ കോൺട്രാക്റ്റുള്ളതെന്ന് അറിയില്ല. അറിയുന്ന പലരും അത് വിശ്വാസത്താൽ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഫെയ്ത്ത് എന്നുള്ള കാര്യത്തിലാണ് ഇത് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എനിക്ക് വായിക്കാനായിട്ട് സമയമില്ല, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രിവിലേജസ്, ഇങ്ങനെയാണോ ഒരു വിശ്വാസി ജീവിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെയാണോ ഒരു വിശ്വാസിയുടെ ജീവിതം ആയിരിക്കേണ്ടത്? പാപത്താലും പരാജയപ്പെട്ട് നിരാശനായി ദൈവത്തിന്റെ സന്തോഷമില്ലാതെ ഒരുപാട് ഫിസിക്കൽ ബ്ലെസ്സിംഗ് ഉണ്ടെങ്കിൽ, പക്ഷെ ഇതൊന്നും കോൺട്രാക്റ്റിൽ ഇല്ല. ഞാൻ പറയട്ടെ, എന്തൊക്കെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഭൗതികമായിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ പുതിയ ഉടമ്പടിയുള്ള കോൺട്രാക്റ്റിലുള്ളതല്ല. അതിന് നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ട ആവശ്യം പോലുമില്ല. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിൽ കൂടി, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഈ കോൺട്രാക്റ്റിലേക്ക്, ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതിൽ കൂടി ദൈവം എന്തൊക്കെയാണ് ദൈവമക്കൾക്ക് ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് അതിന് ഏറ്റവും ആദ്യം പറയുന്ന ഇവിടെയാണ്, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ തന്നെ പറയാണ്, അതിന്റെ എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അങ്ങനെ
അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ, ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിന്റെയും വില പലർക്കും അറിയില്ല. ഏറ്റവും അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി യേശുക്രിസ്തു രക്തം കൊടുത്ത് വാങ്ങിത്തന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്നത് പാപ പരിഹാരമാണ്. അതാണ് പഴയ നിയമത്തിൽ കഴിയാതിരുന്നത്. അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ പറയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരിക്കലും കഴിയുന്നില്ല. ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുവാൻ, പെർഫെക്ഷൻ അവനുണ്ടാകുവാൻ, പരിപൂർണത എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരിപൂർണത വരുത്തുവാൻ പഴയ നിയമത്തിലെ യാഗങ്ങൾ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ട് പറയണേ, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്ന പോകില്ലേ, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഒന്നാമത്തെ കാര്യം, പഴയ ഉടമ്പടിയിലെ കാളകളുടെയും ആറ്റുകൊട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങൾക്ക് നിത്യമായ പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ആണ്ടുതോറും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരിക്കൽ ഉള്ള യാഗത്തിൽ കൂടി എന്നേക്കുമായിട്ടുള്ളൊരു പാപമോചനം സാധ്യമാകുന്നില്ല. എന്നേക്കുമായി ആ വ്യക്തി പെർഫെക്റ്റഡ് ആവുന്നില്ല, അവന്റെ പാപങ്ങൾ എന്നേക്കുമായി നീക്കപ്പെടുന്നില്ല. പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ട്, ആണ്ടുതോറുമുള്ള യാഗങ്ങൾ കൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ കൂടി ഒന്നാമതായി നടക്കുന്നത് അവരുടെ പാപങ്ങൾ എന്നേക്കുമായി നീക്കപ്പെടുന്നുവെന്നാണ്. അതുകൊണ്ടാണ് അറിയിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. ദെയർഫോർ, അതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് പലപ്പോഴും വായിച്ചുള്ള വാക്യമാണ്, അതിന്റെ എല്ലാ ഡീറ്റെയിലേക്കും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആഗോളം കാത്തിരിക്കുന്നു. പഴയ നിയമ പുരോഹിതന്മാരുടെ ശുശ്രൂഷയുടെ എല്ലാം പഴയ ഉടമ്പടിയുടെ മുകളിൽ അതൊറ്റ ലൈനിൽ അതിന്റെ ന്യൂനത എഴുതുകയാണെങ്കിൽ, ഒറ്റ ലൈനിൽ ഇങ്ങനെ എഴുതിയേക്കാം, പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത പഴയ ഉടമ്പടി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ യേശു പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ഏകയാഗം കഴിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അത് കർത്താവിന്റെ ഫിനിഷ്ഡ് വർക്കിനെയാണ് കാണിക്കുന്നത്. കർത്താവോടെ ഇരുന്നു, അതോടുകൂടി പാപപരിഹാരം സാധിക്കപ്പെട്ടു. അതുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം? ഇത് ആൾക്കാർക്ക് അറിയില്ല. അതറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവരെന്തിനു വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നതെന്നുള്ളത്. എന്താണ് അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലുള്ള യഥാർത്ഥ പ്രവേശനത്തിന്റെ വില മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഇവയുടെ മോചനമുള്ളടുത്ത്, അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അയാൾ ചെയ്യുന്നു. എന്നാൽ ഇവയുടെ പാപത്തിൽ ഇവയുടെ മോചനമുള്ളടുത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിനുള്ള ധൈര്യമുണ്ട്. എന്താണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അറ്റ് എനി ടൈം ഒരു വ്യക്തിക്ക് ധൈര്യത്തോടെ കടന്നുപോകാൻ കഴിയുമെന്നുള്ളത്, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. വിശ്വാസികൾക്കും അറിയില്ല. ചില സഹോദരന്മാര് ചിലരൊക്കെ ഡിസ്കറേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാറുണ്ട്. അനേക ആഴ്ചകളിൽ തലകുനിച്ചിരിക്കും. ഇതിന്റെ കാരണം ചോദിച്ചു കഴിയുമ്പോൾ പറയുന്നതിന്റെ കാരണം, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നുള്ളതാണ്. ഞാൻ ഇവരുടെ പലപ്പോഴും ചോദിക്കുന്നത്, എന്താണ് തടസ്സം നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ? ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, വീണ വ്യക്തിക്ക്, പാപത്തിൽ വീണ വ്യക്തിക്കാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് റെസ്റ്റോർഡ് റിലേഷനിലേക്ക് മടങ്ങി വരാൻ എന്താ തടസ്സം? എന്താ തടസ്സം? എത്ര സമയമെടുക്കും ഒരു വ്യക്തിക്ക് മടങ്ങി വരാൻ? എത്ര സമയമെടുക്കും? എത്ര സമയമെടുക്കും? ഒരു മാസം, രണ്ടു മാസം? യോഹന്നാന്റെ ഒന്ന് യോഹന്നാൻ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 8-9 ഒന്ന് യോഹന്നാൻ വിശ്വാസികൾക്കാണ് കഴിയുന്നത്. അവിടെ പറയണത്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം തന്നെ തമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം തമ്മില്ലാതെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും. ആര് വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്? ഞാൻ വിശ്വസ്തനായതുകൊണ്ട് എന്റെ പാപം ക്ഷമിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആണോ? ആര് വിശ്വസ്തനായതുകൊണ്ട്? ഞാൻ നീതിമാനായതുകൊണ്ട് എന്റെ പാപം ക്ഷമിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ആര് വിശ്വസ്തനും നീതിമാനും ആയതുകൊണ്ട്? യേശു ക്രിസ്തു വിശ്വസ്തനും നീതിമാനും ആയതുകൊണ്ടാണ് എന്റെ പാപത്തിന് പരിഹാരമാണ്. ഞാൻ വിശ്വാസികളുടെ കാര്യം പറയാം. രക്ഷിക്കപ്പെട്ടവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അവർക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയറിയില്ല. അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ പകുതിയിൽ പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എഴുതി. അന്നേരം പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അഥവാ ഒരുവൻ പാപം ചെയ്താൽ എന്ത് ചെയ്യണം? അവൻ അടുത്ത ഒരാഴ്ച അവന്റെ പെർഫോമൻസുകളെല്ലാം ശരിയാക്കി അവൻ വിശുദ്ധനായി തീർന്ന് അവന്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ അവന്റെ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സന്നിധി വരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അവിടെ എഴുതിയിരിക്കുക എന്താണ്? ഒരുവൻ പാപം ചെയ്തെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേത് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിനെ. അന്നേരം ഇതൊന്നും ഒരു റീസണല്ല, ഒരു റീസണല്ല. ഇതൊന്നും മനുഷ്യൻ ദൈവനും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഇതൊക്കെ റീസൺ ആയിരിക്കും. വിശ്വാസി ഡിസ്കറേജ്ഡ് ആയി കണ്ടിന്യൂസ് ആയി ബാക്ക് സ്ലൈഡിംഗ് പൊസിഷനിലേക്ക് പോകുന്നതിന്റെ അതിനൊരു റീസൺ, പാപം പോലും ഒരു റീസണല്ല. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരുവിന് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി റെസ്റ്റോർഡായി അവന് ദൈവത്തിന്റെ സന്നിധി ഇമ്മീഡിയറ്റ്ലി കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പിന്നെ എന്താണ് മനുഷ്യനെ തടസ്സപ്പെടുത്തുന്നത്? എന്താണ് തടസ്സപ്പെടുന്നത് അറിയാമോ? ഒരേ ഒറ്റ കാര്യം തന്നെ. എന്താണ്? അവിശ്വാസം എന്ന കാര്യം. യേശു ക്രിസ്തുവിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒറ്റ പാപമേ എന്താണെന്ന് അറിയാമോ? അവിശ്വാസം. മറ്റേത് ഏറ്റുപറയാത്ത പാപം, ഒരൊറ്റ പാപമേ. അതാണ് പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഇന്ന പാപത്തെ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഏറ്റുപറയാൻ തയ്യാറല്ല, റെസ്റ്റോർഡ് ആവാൻ തയ്യാറല്ല. അവർ ഹി വാണ്ടഡ് ടു ലീവ് ഇൻ സിൻ. ഡിസ്കറേജ്മെന്റിലും പാപത്തിലും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾ പറയരുത് കർത്താവിന്റെ സന്നിധിയിലേക്ക് എനിക്ക് മടങ്ങി വരാൻ കഴിയാത്തതുകൊണ്ടാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് രണ്ടിടത്തും പറയാണ്. എന്തിനെ പറ്റി പറയുമ്പോൾ? കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരുന്നതിനെ പറ്റി പറയുമ്പോഴാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു മടങ്ങി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഇനി പെർഫോമൻസ് അടിസ്ഥാനത്തിൽ ദൈവത്തിന് തന്നെ വന്നിട്ടും കാര്യമില്ല. വെളിപാട് പുസ്തകം അതിന്റെ 5-ാമത്തെ അധ്യായം. ഇതൊക്കെ ഓരോ ആൾക്കാർ പറയുന്ന റീസൺ. ഞാൻ എന്റെ ഈ ബൈബിൾ സ്റ്റഡിയിൽ സബ്ജക്ട് വീണ്ടും വീണ്ടും മാറിപ്പോകുന്ന പല കാര്യങ്ങൾ അഡ്രസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തതിന്റെ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം ആൾക്കാർ പറയുന്നത് എന്റെ പെർഫോമൻസ് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ പെർഫോമൻസ് ശരിയാകത്തോണ്ട് എന്റെ പെർഫോമൻസ് എല്ലാം ശരിയാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധി തികച്ചതിന് ശേഷം ഞാൻ കർത്താവിനെ ആരാധിക്കാം. വെളിപാട് പുസ്തകം അതിന്റെ 5:5 9-10 വാക്യങ്ങൾ. അവര് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? സ്വർഗത്തിലുള്ള ആരാധനയുടെ കാര്യം പറയുന്നത്. പുസ്തകം വാങ്ങുവാനും 5:9-10 വാക്യം. പറയാണ് നീ ഇറക്കപ്പെട്ടു, യു ആർ വർത്തി. ഇവിടെ എല്ലാ ആളുടെ യോഗ്യതയാണ് പറയുന്നത്. യേശു ക്രിസ്തു വിശ്വസനാണ്, നീതിമാനാണ്, അവൻ വർത്തിയാണ്. അതുകൊണ്ട് ദെയർഫോർ അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ സന്നിധി പ്രവചിച്ചല്ലാന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? ഒരു എന്റെ ഞാൻ യോഗ്യനായതുകൊണ്ട് എനിക്ക് ദൈവത്തെ ആരാധിക്കാമെന്നല്ല ബൈബിൾ പറയുന്നത്, അല്ലെങ്കിൽ സ്തുതിക്കാമെന്നോ എന്നല്ല പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് നീ ഇറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്, ബൈ യുവർ ബ്ലഡ് നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രക്കാരും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 12 വാക്യം, അവർ അത്യുച്ഛത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന യോഗ്യത. കർത്താവിനെ സ്തുതിക്കാനായിട്ടും കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ടുമുള്ള യോഗ്യതയായിട്ട് പറയുന്നത് ഇതൊക്കെയാണ്. വെളിപാട് പുസ്തകം അതിന്റെ 12 വാക്യം. എങ്ങനെയാണ് പിശാചിനെ ജയിച്ചത്? അവിടെ പറയുന്നത് അവർ അവനെ കുഞ്ഞാട്, ഞാൻ എന്തോ ഇത്രയും വിഷയം പറഞ്ഞു, ഞാൻ നമ്മൾ എനിക്ക് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപം ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. ഇത് ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്ക് അറിയാമെങ്കിൽ അവർ പിന്മാറ്റത്തിൽ തുടരുകയില്ല, അവർ ഡിസ്കറേജ്മെന്റ് തുടരുകയില്ല, അവർ ദൈവത്തിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി നടക്കുകയില്ല. ഒരൊറ്റ കാര്യമേ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി മാറ്റി നിർത്താനായിട്ട് കഴിയത്തുള്ളൂ. ഒറ്റ കാര്യം, അവിശ്വാസവും ഏറ്റുപറയാൻ തയ്യാറല്ലാത്ത പാപം, ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ മനസ്സില്ലാതിരിക്കുന്ന റിബല്യസ് നേച്ചർ, അതാണ് ഇതിന്റെ തടസ്സം. അതാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വരാനായിട്ടുള്ള തടസ്സം. എന്നാൽ അവിടെ എബ്രായ ലേഖനത്തെ പറയാണ് യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച് ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിനുള്ള ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുണ്ട്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള പ്രാഗൽഭ്യമുള്ളത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ രക്തം. രണ്ട്, ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതൻ. ആ പുരോഹിതന്റെ പ്രത്യേകത എന്താ? ആ പുരോഹിതന്റെ പ്രത്യേകത എബ്രായ ലേഖനം അതിന്റെ 4:15 വാക്യത്തിൽ പറയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടും പാപരഹിതനായിരുന്നവനാണ് അവരുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തക്ക സമയത്തുള്ള സഹായത്തുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനെത്തിയില്ല. എന്നാലും ദൈവസന്നിധി ചെല്ലുമ്പോൾ ഇത് ഈ ഒരു എക്സ്ക്യൂസുകളൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, കാണുകയുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നേരത്തെ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന്, യേശു ക്രിസ്തുവിന്റെ രക്തം ദൈവസന്നിധിയിലേക്ക് പാപങ്ങളെ കഴുകിയിട്ട് പ്രവേശിക്കാനായിട്ട് അവൈലബിളാണ്, ഇന്നും അവൈലബിളാണ് പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് പ്രവേശിക്കാൻ. രണ്ട്, ദേവാലയത്തിന്റെ മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതന്റെ പ്രത്യേകത അവൻ നമ്മെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സകലത്തിനും നമുക്ക് ഉള്ളിനായി പരീക്ഷിക്കപ്പെട്ടാണ്, എന്നാൽ അവനിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ടെന്താ പ്രത്യേകത? അതുകൊണ്ടും അവിടെ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് എന്താണ്? കരുണ ലഭിപ്പാനായി. കരുണ എപ്പോഴാണ് നമുക്ക് വേണ്ടത്? എപ്പോഴാണ് കരുണ വേണ്ടത്? പാപം ചെയ്തതിന് മുമ്പാണോ പാപം ചെയ്തതിന് ശേഷമാണോ കരുണ വേണ്ടത്? എപ്പോഴാണ് കരുണ വേണ്ടത്? പാപം ചെയ്യുന്നതിന് മുമ്പാണോ കരുണ? പാപം ചെയ്യാത്ത കരുണയില്ല. പാപം ചെയ്തതിന് ശേഷമാണ് കരുണ വേണ്ടത്. ഒരു വ്യക്തിക്ക് പാപത്തിൽ വീണാൽ അവൻ എന്ത് വേണം? അവന് കരുണ ലഭിക്കണം. കരുണ ലഭിക്കാൻ എന്ത് ചെയ്യണം? കരുണ ലഭിക്കാൻ കരുണാസനത്തിന്റെ അടുത്തല്ല പോകണ്ട, കൃപാസനത്തിന്റെ അടുത്തേക്ക് പോകണം. അവിടെ യേശു ക്രിസ്തു രക്തത്താൽ പ്രവേശനം ഓപ്പണാണ്. പിന്നെ ദേവാലയത്തിലൊരു മഹാപുരോഹിതൻ. ആ പുരോഹിതന്റെ പ്രത്യേകത അവരെ തിന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ അവന് മനസ്സിലാകാത്ത വ്യക്തിയല്ല. ബിക്കോസ് ഹി വാസ് tempted in all points as we are. നമ്മെ പോലെ സകല സാഹചര്യങ്ങളിലും കൂടി യേശു ക്രിസ്തു കടന്നുപോയി. അതുകൊണ്ട് കർത്താവ് ഇനി കൃപ എന്തിനാ വേണ്ടത്? കൃപ പാപം ചെയ്യാതിരിക്കാനാണ് വേണ്ടത്. അത് ഒരു വ്യക്തിക്ക് ഇനി പാപത്തിൽ തുടരാതിരിക്കണമെങ്കിലും കൃപാസനത്തിനടുത്ത്. ഇത് രണ്ടും ആൾക്കാർ അവയിൽ അത് ചെയ്യത്തില്ല. അവർക്കെന്ത് വേണം? അവർക്ക് കരുണ വേണ്ട, കൃപയും വേണ്ട. They want to enjoy in backsliding. അവരുടെ പിന്നെ ഒരുപാട് നമ്മൾ പറയാറുന്നിട്ട് കാര്യമില്ല. കാരണം ദൈവവചനത്തിൽ ഇത്രയും പ്രിവിലേജസ് കൊടുത്തിട്ട് സ്പിരിച്വൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആത്മീയ ദരിദ്രരായ വ്യക്തികൾ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്ര വലിയ വാഗ്ദത്വം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ നമ്മൾ പോക്കി ശുദ്ധീകരണം, വിശുദ്ധീകരിക്കാനായിട്ട്. എന്നാലും ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, രണ്ടാമത്തെ കാര്യത്തിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് അതിലേക്ക് പോകാനായിട്ട് എനിക്ക് ടൈമില്ല. ആദ്യത്തെ കാര്യം ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യമെങ്കിലും വിശ്വാസികളെങ്കിലും അറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി അവിശ്വാസിക്കുള്ളത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് രക്തത്താലുള്ള പ്രവേശനമാണെങ്കിൽ വിശ്വാസിക്കുമുള്ളത് കരുണയും കൃപയുമാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ നിൽക്കുന്നു. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നേക്കും ജീവിക്കുന്ന മധ്യസ്ഥനാണ്. എബ്രായ ലേഖനം അതിന്റെ 8:24-25 വരെയുള്ള വാക്യം, ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള വാക്യങ്ങളാണ്. 7:23 മുതലുള്ള വാക്യങ്ങൾ പഴയ നിയമ മഹാപുരോഹിതന്മാരുടെ പ്രശ്നമാണ് പറയുന്നത്.
അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാർ ആയിരുന്നവർ അനേകരാണ്.
മേലത്തെ വാക്കിൽ പറയുന്ന യേശു ക്രിസ്തു വിശേഷതയേറിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. അവിടെ പറയാണ് വിശേഷതയേറിയ വാഗ്ദാനങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട വിശേഷതയേറിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണെന്നാണ് അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതിനായിരിക്കും വായിക്കുമ്പോൾ പറയാണ്, വായിച്ചു, അവൾ പറയാണ് മരണ നിമിത്തം അവർക്ക് നിലനിൽക്കും. പഴയ നിയമ പുരോഹിതന്മാർക്ക് മരണം നിമിത്തം അവർ മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നുവെങ്കിൽ ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം മാത്രമേ പ്രാപിക്കുന്നത്. യേശു ക്രിസ്തു എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് നമുക്കുള്ള പ്രത്യേകത എന്താണ്? നമുക്കുള്ള പ്രയോജനം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരമായ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എന്താണ് പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത്? താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നു. 24/7 നടക്കുന്നൊരു ശുശ്രൂഷ. അന്നേരം ഒരാൾക്കും ഇതൊന്നും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാനായിട്ട് കഴിയില്ല. ഈ എക്സ്ക്യൂസുകളൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വില പോവുകയില്ല പിന്മാറ്റത്തിന്. അന്നേരം ഒന്നാമത്തെ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പ്രൊവിഷൻ, ക്രിസ്തുവിന്റെ യാഗം അതിവിശുദ്ധ സ്ഥലത്ത് അർപ്പിക്കപ്പെട്ടതിൽ കൂടി ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം പാപങ്ങളുടെ എന്നേക്കുമായിട്ടുള്ള മോചനമാണ്. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാനായിട്ടുള്ള വേ ഓപ്പൺ ചെയ്ത് ഇടപ്പുറിയാണ്. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ റെസ്റ്റോർഡായി. ഇതൊന്നും പാപം ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് എഴുതുന്നത് അല്ലെ. നിങ്ങൾ പാപം ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തു ഒരു പുരോഹിതനായി അവിടെ മധ്യസ്ഥ വഹിക്കുന്നല്ല, നിങ്ങൾ ചെയ്യാതിരിക്കാനാണ്. എന്നാൽ നിങ്ങൾ പാപത്തിൽ വീണാൻ നിങ്ങൾക്കിതാണ് പ്രൊവിഷൻ. ഒന്നാമത്തേത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനമുണ്ട്. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം, അതിന്റെ ഒരു തുടക്കം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് അതിലേക്ക് പോകാം. യോഹന്നാന്റെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. ഒന്നാമത്തെ കാരണം പാപങ്ങളെ നീക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനായത്. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി പാപങ്ങളെ നീക്കും. രണ്ടാമത് കാര്യം എന്താണെന്നറിയാം, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്. 8-ാമത്തെ വാക്യം അത് മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല, ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ക്ലിയർ. മലയാളത്തിൽ വായിച്ചു 8-ാമത്തെ വാക്യം.
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു.
രണ്ട് കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ദൈവപുത്രൻ പ്രത്യക്ഷനായതിന്റെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, പാപങ്ങളെ നീക്കുവാൻ, നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം പറയാണ് പിശാചിന്റെ പ്രവൃത്തിയെ അഴിക്കുവാൻ. എന്താണ് ഈ പിശാചിന്റെ പ്രവൃത്തിയെ അഴിക്കുക എന്ന് പറയുന്നത്? അതെന്താണ് പ്രവൃത്തി അഴിക്കുക എന്നുള്ളത്? ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, ദ വൺ ഹു പ്രാക്ടീസസ് സിൻ ഈസ് ഓഫ് ഡെവിൾ, ഫോർ ദ ഡെവിൾ ഹാസ് സിൻഡ് ഫ്രം ദ ബിഗിനിങ്. ദ സൺ ഓഫ് ഗോഡ് അപ്പിയേർഡ് ഫോർ ദിസ് പർപ്പസ് ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഡെവിൾ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനായിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഒരു മനുഷ്യൻ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന്റെ കാരണം പറയാണ് ഹീസ് ഓഫ് ദ ഡെവിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാപം ചെയ്യുന്നവെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പാപം എപ്പോഴെങ്കിലും പാപത്തിൽ വീഴുന്നതിന് അവൻ പിശാചിന്റെ മകനാണെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തി, പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തി, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരുവൻ, പാപത്തിൽ തുടർച്ചയായി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരുവൻ, ഹീസ് ഫ്രം ഡെവിൾ. അവൻ പിശാചിന്റെ ബന്ധനത്തിലാണ്. He is bound by the devil. He is a slave of devil. ഈ പാപം പ്രാക്ടീസ് ചെയ്യുന്ന അവനിൽ നിന്ന്, അവന്റെ പാപത്തെ ക്ഷമിച്ചാൽ മാത്രം പോരാ, അവനെ ആ കെട്ടിൽ നിന്ന് അഴിച്ചുവിടണം, അവനെ സ്വതന്ത്രനാക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാക്കും, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണെന്നറിയാമോ, കർത്താവ് വന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാനായിട്ടാണ്. ഇത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്തിൽ കൂടി പുതിയ ഉടമ്പടിയിലുള്ള ഇൻഹെറിറ്റൻസ് ആണ്. ഇതെല്ലാം ക്ലെയിം ചെയ്യപ്പെടാവുന്നതാണ്, ഇതെല്ലാം എനിക്ക് വിശ്വാസത്താൽ റിസീവ് ചെയ്യാവുന്നതാണ്. ക്രൂശിൽ കർത്താവ് വാങ്ങിത്തന്നതാണ്. ഇനി പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ ടെക്നിക്കുകളുണ്ട്. ഈ പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ടെക്നിക്കുക അല്ല. മനുഷ്യന്റെ എല്ലാ റിലീജിയന്റെയും പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യം സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ബൈബിളിന്റെ സുവിശേഷത്തിന്റെ സത്യവചനത്തിന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത് എന്താണെന്നുള്ള അറിയുന്നതിൽ കൂടിയാണ് ഇത് ലഭിക്കുന്നത്. ആ അറിവില്ലാത്തതുകൊണ്ടാണ് പലരും തെറ്റിപ്പോകുന്നത്. ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി കർത്താവ് രണ്ടാമത് ഒരു വ്യക്തിക്ക് സ്ഥാപിച്ചു തന്ന പ്രൊവിഷൻ എന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് റോമലാലൻ പറഞ്ഞത്, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തേണ്ട ആവശ്യമില്ല. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വെളിവിടും. എന്നാൽ പാപത്തിന്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് ആൾക്കാർക്കറിയില്ല. ഇതിന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനായിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. 14-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞ പാപമോചനത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കണം. 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയായി. പിശാചിന്റെ പ്രവർത്തനം അയച്ചു എന്ന് പറഞ്ഞാൽ, ഹി ഡിസാംഡ് സൈറ്റൻ. പിശാചിന് ഒരു മനുഷ്യന്റെ മുകളിലുള്ള അവനെ പാപം ചെയ്യിക്കാനായിട്ടുണ്ടായിരുന്ന ആ കെട്ടിനെ കർത്താവ് അഴിച്ചു, മനുഷ്യനെ സ്വതന്ത്രനാക്കി. എബ്രായ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം,
മക്കൾ ജഡരക്തത്തോട് കൂടിയവരാകൊണ്ട്
ഇവരെല്ലാം പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞറിയാമോ, ഒരു അടിമകളായിട്ടുള്ള ചില മനുഷ്യരുണ്ടായിരുന്നു. യോഹന്നാൻ 8:32 അതാണ് പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ദ വൺ ഹു പ്രാക്ടീസസ് സിൻ ഈസ് ഓഫ് ഡെവിൾ. പാപം കണ്ടിന്യൂ ചെയ്യുന്നവൻ പിശാചിന്റെ അടിമയാണ്. പിശാച് അവനെ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്, അവന് സ്വാതന്ത്ര്യമില്ല. എന്നാൽ ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ രക്തം വഴി പിശാചിന്റെ പ്രവൃത്തികളെ കർത്താവ് അഴിച്ചു, മനുഷ്യനെ സ്വതന്ത്രനാക്കി. ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയായിരുന്നു, ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ രക്തം എന്നത് ഒരു ആറ്റം ബോംബ് പോലത്തെ ഒരു സംഭവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞ. എന്താണ് അദ്ദേഹം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ശത്രുരാജ്യങ്ങളെ ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവരുടെ വെപ്പൺ സോഴ്സ് ബോംബിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്തത്. ആ സോഴ്സ് അങ്ങ് ഡിസ്ട്രോയ് ചെയ്യും. യേശുക്രിസ്തുവിന്റെ രക്തമെന്ന് പറയുന്നത് പിശാചിന്റെ കോട്ടയിൽ നടന്നൊരു ബോംബിംഗ് ആയിരുന്നു. അതോടുകൂടി മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള പാപ സോഴ്സിനെ ദൈവം ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതോടുകൂടി മനുഷ്യൻ സ്വതന്ത്രനായി, മനുഷ്യൻ സ്വതന്ത്രനാകാൻ പോവുകയല്ല, സ്വതന്ത്രനായി. നേരെ ഞാൻ പറഞ്ഞത് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് പ്രാപിക്കുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അനേക ഉപദേശം നിങ്ങൾക്ക് കിട്ടും. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സാധാരണ ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ചോദിക്കൂ, സാധാരണ ഒരു വ്യക്തിയെടുത്ത് അല്ലെങ്കിൽ പ്രാസംഗികൻ്റെ അടുത്ത് വിശ്വാസികളടുത്തൊക്കെ ചോദിച്ചോ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം ചോദിച്ചാൽ അവരെന്ത് ഉത്തരങ്ങൾ, സാധാരണ എന്ത് ഉത്തരങ്ങളൊക്കെ പറയും, എന്തൊക്കെ ഉത്തരങ്ങളാണ് പറയുന്നത്? ഞാൻ പറയാം, ഞാൻ കേട്ടിട്ടുള്ള ഉത്തരങ്ങളാണ്. അവർ പറയുന്നത് നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പാപ സാഹചര്യങ്ങൾ ഒഴിഞ്ഞിരിക്കണം, കൂട്ടായ്മ ആചരിക്കണം, ഇനി പാപം മറ്റുള്ളവരുടെ അടുത്ത് ഏറ്റുപറയണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതോ പക്ഷേ എന്നുള്ളത് വേറെ കാര്യം, എല്ലാ കാര്യങ്ങളുമല്ല, പലതും ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ചെയ്താൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാവുന്ന ബൈബിൾ ഒരിടത്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് ബൈബിൾ പറയുന്ന കാര്യം എന്താണ്? കർത്താവ് പറയാണ്, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. എന്നിട്ട് പറയുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇതെങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് പോകാം. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ
6-ാം വാക്യം
പറയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്താണ് അറിയുന്നത് അറിയാമോ? യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ. ഒരു യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ പ്രൊവിഷന്റെ രണ്ടാമത്തെ ഇൻഹെറിറ്റൻസിന് അവൻ അർഹനാവുകയാണ്. അവൻ പാപത്തിൽ നിന്ന് അപ്പോൾ തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. എന്നൊരു താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ 17-ാം വാക്യം.
എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു.
ഓക്കെ, മതി, അത്ര മതി. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു. എപ്പോഴാണ് നിങ്ങൾ എന്ന് റോമയിലെ വിശ്വാസത്തിൽ പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പാപത്തിന്റെ അടിമയായിരുന്നു. കാരണം പിശാചായിരുന്നു നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? നിങ്ങളെ പഠിപ്പിച്ച ഒരു ഉപദേശ രൂപമുണ്ട്, ആ ഡോക്ട്രിൻ. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഈ ഉപദേശമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അറിയേണ്ടത്. എന്താണ് ക്രൂശിൽ നടന്നതെന്നുള്ള സുവിശേഷം അറിയുമ്പോൾ അവിടെ പറയുകയാണ് നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കൊണ്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം. 22-ാം വാക്യം.
എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കുക.
അത് ഇപ്പോൾ പാപത്തിന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം എഴുതിയിരിക്കുന്ന ഒരേ കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹോംവർക്ക് തരാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കുക, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ യേശു ക്രിസ്തുവിന്റെ മരണമുള്ളതിന് ശേഷം ഒരു വാക്യം പോലും ഇല്ല ഇന്നത് ചെയ്യണം. ഒരൊറ്റ കാര്യമാണ് അറിയേണ്ടത്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിനുള്ള ക്രൂശുമരണത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എന്റെ പാപ
ഹൃദയം അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്നും ഞാൻ എന്റെ പാപ ശരീരം നീക്കപ്പെട്ടുവെന്നും ഞാൻ അറിയുന്നു.
ഈ പാപശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കൊലോസ്സുലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കൊലോസ്സുലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണ,
യേശു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു പറഞ്ഞിട്ട് പറയാണ്.
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിശോധനയാൽ
അവിടെയാണ് ക്രിസ്തു, അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. അതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, നാം ഇനി പാപത്തിന് അടിപാടാതോണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാനിരിക്കുന്നു. അടുത്ത ആഴ്ചയിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാം. അന്നേരം ഒരു മനുഷ്യൻ, പാപത്തിന്റെ അടിമയായ ഒരു മനുഷ്യനെ അവന്റെ പാപം ക്ഷമിക്കുക മാത്രമല്ല, അവന്റെ പാപത്തെ നീക്കുക എന്നത് മാത്രമല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിട്ട് പ്രവൃത്തികളെ അഴിച്ചിട്ട് അവനെ സ്വതന്ത്രനാക്കുക. അവിടെയും സുവിശേഷത്തിന്റെ മെസ്സേജ് നിൽക്കുന്നില്ല, അവനെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാക്കുക. അതാണ് താഴേക്ക് വരുമ്പോൾ യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ പറയാണ്. നോ വൺ ഹു ഇസ് ബോൺ ഓഫ് ഗോഡ് പ്രാക്ടീസസ് സിൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം കണ്ടിന്യൂ ചെയ്യുന്നില്ല, പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല. പാപം എന്നുള്ളത് നിങ്ങൾ ഏത് കാര്യം വെച്ചാൽ, നിങ്ങൾ ഈ പാപം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും 1, 2, 3 എന്നുള്ള പ്രൊട്ടോക്കോൾസിൽ എടുക്കരുത്. അത് ഡിസ്കറേജ്മെന്റ് ആയാലും, അത് വ്യഭിചാര ചിന്തയായാലും, അത് ദ്രവ്യാഗ്രഹമായാലും, അസൂയയായാലും, പകയായാലും, പിണക്കമായാലും, ഇതൊന്നിലും കണ്ടിന്യൂ ചെയ്യുന്നവൻ അവൻ പിശാചിന്റെ അടിമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പിശാചിൽ നിന്നുള്ളവനാണെന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം കണ്ടിന്യൂ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവൻ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതുമല്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനൊക്കെയും അവിടെ പറയാണ്, എനിവൺ ഹു ഡസ് നോട്ട് പ്രാക്ടീസ് റൈച്ചസ്നെസ് ഈസ് നോട്ട് ഓഫ് ഗോഡ്. ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ, പിശാചിൽ നിന്ന് ജനിച്ചവൻ, പിശാചിന്റെ അടിമയായവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നു, പാപത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ ഇടയ്ക്കൊരു നന്മയൊക്കെ ചെയ്തേക്കാം, അതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകുന്നില്ല. പിശാചിൽ നിന്ന് ജനിച്ചവൻ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പാപത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കയ്പും വിദ്വേഷവും പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ അവനെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവം അവനെ സ്വതന്ത്രനാക്കാനായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി പിശാചിന്റെ പ്രവൃത്തിയെ ദൈവം അങ്ങ് അഴിക്കുകയാണ്. പിശാചിന്റെ കോട്ടയിൽ ഒരു ബോംബിട്ടിട്ട് ആ സോഴ്സ് അങ്ങ് തകർക്കുക. അങ്ങനെ മനുഷ്യൻ സ്വതന്ത്രനാവുകയാണ്, പാപത്തിൽ നിന്ന് സ്വതന്ത്രനാവുകയാണ്. പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അവൻ ദൈവത്തിന്റെ ദാസനായിത്തീരുകയും പിന്നെ അവൻ നീതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് ദൈവത്തിന്റെ നീതിയാണ്. ഈ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനും ചിലപ്പോൾ പാപത്തിൽ വീണേക്കാം. എന്നാൽ നീതി പ്രാക്ടീസ് ചെയ്യുന്നവൻ പാപത്തിൽ വീണാലും പിശാചിന്റെ മകനാകുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്താൽ യേശുക്രിസ്തു എന്ന കാര്യസ്ഥനം. ഞാനീ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തന്നെ, ക്രൂശിലെ രക്തത്താൽ തന്നെ, ക്രൂശിലെ മരണത്താൽ തന്നെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇത് രണ്ടും ക്രൂശിൽ ദൈവം ഓൾറെഡി കർത്താവിന്റെ മരണത്തിൽ കൂടി നമുക്ക് ലഭിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. രണ്ടും നമ്മുടെ പ്രവൃത്തിയും കൊണ്ട് സാധിച്ചെടുക്കുന്ന കാര്യമാണ്. രണ്ടും ക്രൂശിൽ വെച്ചാണ്. ഇത് അറിയുന്നതിൽ കൂടി, വിശ്വസിക്കുന്നതിൽ കൂടി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നീട് ഈ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. അതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാൻ. ദൈവം നമ്മളെ സഹായിക്കും.